ஓம் நம சிவாய். டியர் லிசனர்ஸ் ஆஃப் shivam.org, நவ் வி ஆர் லிசனிங் டு கேதோபனிஷத் டிஸ்கோர்ஸ் இன் மலையாளம், பிரசன்டட் பை ஸ்ரீ கைவல்யானந்தா. தேங்க்யூ. ஓம் நம சிவாய்.
புரம் ஏகாதசத்வாரம் அஜஸ்யாவக்ரசேதஸ அனுஷ்டாய சோசதி விமுக்தஸ்ச விமுச்யதே. யதம் வை தத் ஹம்ஸஹ ஸ்விஜிஷத் வஸ் அந்தரிக்ஷஸத் ஹோதா வேதிஷத் அதிதத் துரோணசத் நிருஷத் வரசத் ரதசத் வியமசத் அப்ஜா போஜா ரதஜா அத்ரிஜா ரதம் ப்ரஹத் ஊர்த்வம் ப்ராணம் உண்ணோதி அபானம் ப்ரத்யகஸ்யதி மத்யே வாமனம் ஆசீனம் நிஷ்வீ தேவா உபாசதே அஸ்ய விஸ்ரம்சமானஸ்ய ஶரீரஸ்தஸ்ய தேஹினஹ தேஹாத் விமுச்யமானஸ்ய கிமத்ர பரிசிஷ்யதே. ஏதம் வை தத் ந ப்ராணேன நாபானேன மர்த்யோ ஜீவதி கஷ்சன இதரேன து ஜீவந்தி யஸ்மின் ஏதா உபாஸ்ருதௌ அந்தத இதம் பிரவக்ஷாமி முஹ்யம் ப்ரஹ்ம சநாதன யதா ச மரணம் ப்ராப்ய ஆத்மா பவதி கௌதம யோனிம் அந்யே ப்ரபத்யந்தே ஶரீரத்வாய தேஹினஹ தானம் அந்யேனு சம்யந்தி யதா கர்ம யதா ஸ்ருதம். சுத்தேஷு ஜாகர்த்தி காமம் காமம் புருஷோ நிர்விமானஹ ததேவ சுக்ரம் தத்ப்ரஹ்மா ததேவாமிர்தமுச்யதே தஸ்மின் லோகா ஸ்ருதா சர்வே ததுத்நாப்தீதி கஷ்சன. ஏதன்வை தத் அக்னர் யதைகு புவனம் பிரவிஷ்டௌ அரோபம் அரோபம் பிரதிரூபோ பபூவ ஏகஸ்ததா சர்வபூதாந்தராத்மா ரூபம் அரூபம் பிரதிரூபோ பஹிஷ்ச வாயுர் யதைகோ புவனம் பிரவிஷ்டோ அரூபம் அரூபம் பிரதிரூபோ பபூவ ஏகஸ்ததா சர்வபூதாந்தராத்மா ரூபம் அரூபம் பிரதிரூபோ பஹிஷ்ச சூரியோ யதா சர்வலோகஸ்ய கட்ச ந நித்யதே சாட்சுஷைர் பாஹ்ய தோஷைஹி ஏகஸ்ததா சர்வபூதாந்தராத்மா ந நித்யதே லோகதுக்கேன பாஹ்யஹ ஏகோ வசி சர்வபூதாந்தராத்மா ஏகம் அரூபம் பஹுதா யத் கரோதி தமாத்மஸ்தம் யேன பஸ்யந்தி தீராஹ தேஷாம் சுகம் சஸ்வதம் நேதரேஷாம் நித்யோ நித்யானாம் சேதனஸ்சேதனானாம் ஏகோ பஹூனாம் யோ விதத்தாதி காமான் தமாத்மஸ்தம் யேன பஸ்யந்தி தீராஹ தேஷாம் சாந்தி சஸ்வதி நேதரேஷாம் ஏனதிதி மன்யந்தே அனர்தேஷ்யம் பரமம் சுகம் கதம் நுதம் விஜானீய கிமு பாதி விபாதி வா ந தத்ர சூரியோ பாதி ந சந்திர தாரகம் நேம வித்யுதோ பாந்தி குதோயமக்னிஹி தமேவ பாந்தம் அனுபாதி சர்வம் தஸ்ய பாசா சர்வமிதம் விபாதி. இரண்டாம் அத்தியாயத்தில் இரண்டாம் மல்லி இது முன்பு சர்ச்சை செய்ததான். ഇവിടെ ഭാഷകാരൻ പറയുന്നത് ആത്മതത്വത്തെ സാമാന്യ ബുദ്ധികൾക്ക് ഗ്രഹിക്കാൻ വളരെ പ്രയാസമാണ്. അതുകൊണ്ട് പ്രകാരാന്തരം പല പല രീതി ശ്രുതി ആണ് മനപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. യമദേവൻ മജിഗേസിന് മറ്റൊരു തരത്തിൽ മുമ്പ് ഉപദേശിച്ച കാര്യത്തെ തന്നെ ഉപദേശിക്കുകയാണ്. ആദ്യത്തെ മണ്ഡലത്തിൽ തന്നെ പറയുന്നത് എന്താണ് ആത്മവിജ്ഞാനത്തിന്റെ ഫലം? എന്റെ ഫലം മുക്തിയാണ്. എന്തിൽ നിന്നുള്ള മുക്തി? ദുഃഖത്തിൽ നിന്നുള്ള മോചനം. അനുഷ്ഠായ ശോചതി, ഇതിനെ അറിയുന്നവൻ, ഇതിനെ അനുഷ്ഠിച്ചാൽ അവന് പിന്നീട് ദുഃഖമില്ല, അവൻ വിമുക്തനാകുന്നു, അവൻ വിമുക്തനായി മോചിക്കുന്നു. ദുഃഖങ്ങളിൽ നിന്നുള്ള മോചനം എന്ന് പറയുന്നത് ജന്മത്തിൽ നിന്നുള്ള മോചനം. ജന്മം ദുഃഖ കാരണം. ദുഃഖത്തിൽ നിന്ന് മോചിക്കണമെങ്കിൽ ജന്മങ്ങളിൽ നിന്ന് മോചിക്കണം. ജനിച്ചാൽ ദുഃഖിക്കേണ്ടി വരും, ജന്മങ്ങളിൽ നിന്ന് മോചിച്ച് നിത്യമുക്തനായിത്തീരുന്നു. അതാണ് ഇതിന്റെ ഫലം. ആ പരമാത്മാവ് ഒന്ന് തന്നെയാണ് ഇവിടെ നാനാരൂപത്തിൽ പ്രപഞ്ചഘടകങ്ങളായി നിൽക്കുന്നത്. അതിനുവേണ്ടിയിട്ടാണ് അടുത്ത മന്ത്രം പറയുന്നത്. അപ്പോൾ ആത്മാവിന് ആത്മാവിന്റെ സർവാത്മ അല്ലെങ്കിൽ സർവാത്മഭാവന, അതിനുവേണ്ടിയിട്ടാണ് സർവവും അത് തന്നെ. പ്രപഞ്ചത്തിന്റെ ഓരോ അംശവും എടുത്തിട്ട് അത് തന്നെയാണ് പറയുന്നത്. സമഷ്ടി പ്രപഞ്ചത്തിനും ആത്മഭാവന പോലെ തന്നെ പ്രധാനമാണ് വ്യഷ്ടി ശരീരത്തിൽ. അതിനുവേണ്ടിയിട്ടാണ് മൂന്നാമത്തെ കൊണ്ടാണ് പറയുന്നത്. ഈ ശരീരത്തിൽ പ്രാണാപാനന്മാരെ നിയന്ത്രിച്ചുകൊണ്ട് ശരീരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നത് ആ പരമാത്മാവ് തന്നെയാണ്. സമഷ്ടി ദേവന്മാരുടെ സ്ഥാനത്ത് വ്യഷ്ടി ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയങ്ങൾ അതാണ് വിഷയങ്ങളെ അർപ്പിക്കുന്നത്. ജീവഭാവത്തിലിരിക്കുന്ന ആ പരമാത്മാവ് തന്നെയാണ് എന്ന് പറയുന്ന കാര്യങ്ങളാണ് അടുത്ത മണ്ഡലത്തിൽ പറയുന്നത്. ശരീരനാശത്തിന് ശേഷം എന്ത് സംഭവിക്കുന്നു, ആത്മാവ് അവശേഷിക്കുന്നുണ്ടോ, ആത്മാവിന് എന്ത് സംഭവിക്കുന്നു തുടങ്ങിയ മജിദേശിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനായിട്ടാണ് അടുത്ത മന്ത്രവും നേരിട്ടുള്ള മറുപടി പറയുകയാണ്. ഈ ശരീരത്തിനുള്ളിൽ പ്രാണൻ നഷ്ടപ്പെടുന്നു, അതാണ് മരണം എന്ന് കരുതുന്നു. പ്രാണൻ നിലനിൽക്കുമ്പോൾ ജീവനുണ്ട്, പ്രാണൻ നശിക്കുമ്പോൾ മരണം സംഭവിക്കുന്നു. അതങ്ങനെയല്ല, കേവല പ്രാണന്റെ സ്ഥിതിയും നാശവും കൊണ്ടല്ല ജീവിതവും മരണവും, മറിച്ച് പ്രാണനും അപാനനും ഏതിനെയാണോ ആശ്രയിച്ചിരിക്കുന്നത് ആത്മാവിന്റെ സ്ഥിതിയും ആത്മാവിന്റെ ഗമനവുമാണ് ജീവിതവും മരണവും എന്നുള്ളതാണ് അടുത്ത് പറയുന്നത്. ആറാമത്തെ മന്ത്രത്തിൽ പറയുന്നു ഗുഹ്യം ബ്രഹ്മ സനാതനം. വളരെ ദുർബുദ്ധികൾക്ക് മനസ്സിലാക്കാൻ വളരെ പ്രയാസമുള്ളതായ ഈ സനാതന സത്യത്തെ നമുക്ക് ഉപദേശിക്കാം. മരണത്തിന് ശേഷം ആത്മാവിന് എന്ത് സംഭവിക്കുന്നു, അവിടെയാണ് പുനർജന്മത്തെക്കുറിച്ച് വ്യക്തമായി പറയുന്നത് ഭാഗം. മരണത്തിന് ശേഷം യോനിം അന്യേ പ്രപദ്യന്തേ, മറ്റ് ശരീരങ്ങൾ സ്വീകരിക്കുന്നതിന് വേണ്ടി ജീവൻ സഞ്ചരിക്കുന്നു മരണശേഷം. അതെങ്ങനെ, കർമ്മവും വാസനയും അനുസരിച്ച്. കർമ്മവും വാസനയും അനുസരിച്ച് ജീവൻ വീണ്ടും വീണ്ടും ശരീരങ്ങൾ സ്വീകരിക്കുന്നു എന്നുള്ളവിടെ സ്പഷ്ടമായി പുനർജന്മത്തെക്കുറിച്ച് വളരെ സ്പഷ്ടമായി പറയും. മരണത്തിന് ശേഷം എന്ത് സംഭവിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് നേരിട്ടുള്ള മറുപടിയാണ് ഇവിടെ പറഞ്ഞത്. മരണത്തിന് ശേഷം ആത്മാവ് പുതിയ ശരീരത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടി സഞ്ചരിക്കുന്നു, അതാണ് മരണശേഷം സാധാരണഗതി സംഭവിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ആ ആത്മാവ് മരണശേഷവും മരണത്തിന് മുമ്പും ഈ ശരീരത്തിനെങ്ങനെ സ്ഥിതി ചെയ്യുന്നു, അതാണ് എട്ടാമത്തെ മന്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് സദാ ജാഗ്രത ആയിരിക്കുന്നു. ജാഗ്രതത്തിനും സ്വപ്നത്തിനും സുഷുപ്തിയിലും ഉണർന്നിരിക്കുന്നതാണ് ആത്മാവും. അതിശുദ്ധമാണ് സർവലോകങ്ങളും സർവകർമ്മങ്ങളും സർവകർമ്മങ്ങളുടെ ഫലങ്ങളും ഈ ആത്മാവിനെ ആശ്രയിച്ചിരിക്കുന്നു. അതനുസരിച്ചാണ് ജന്മം വരുന്നത്. അതുകൊണ്ടാണ് കസ്മിൻ ലോകാശ്രിത സർവേ, ലോകം എന്ന് പറയുന്നത് കർമ്മഫലം എന്ന് അർത്ഥമാണ്. സർവവും ഈ ആത്മാവിനെ ആശ്രയിച്ചിരിക്കുന്നു. അതുകൊണ്ട് കർമ്മത്തിനും വാസനയ്ക്കും അനുസരിച്ച് അടുത്ത ജന്മത്തെ പ്രാപിക്കുന്നു എന്നാണ്. ഓരോ ശരീരത്തിനും വേറിട്ടിരിക്കുന്ന ആത്മാവ് ഏകൻ തന്നെ എന്നുള്ളതാണ് ഒൻപതാമത്തെ മന്ത്രത്തിൽ പറയുന്നത്. എങ്ങനെയാണ്, ഒരേ അഗ്നി തന്നെ, അത് എവിടെയിരിക്കുന്നു അതിനനുസരിച്ച് അതിന്റെ രൂപം മാറി വരുന്നു. അവരഗ്നെ ആശ്രയിച്ചിരിക്കുമ്പോൾ അവരഗിന്റെ ആകൃതി അഗ്നിക്ക് വരുന്നു. അതുപോലെ ഓരോ ശരീരത്തിനും ആത്മാവ് വ്യത്യസ്ത രൂപത്തിൽ അനുഭവപ്പെടുന്നു, വ്യത്യസ്ത സ്വഭാവത്തോടുകൂടിയിരിക്കുന്നു. മനുഷ്യ ശരീരങ്ങളിലും മറ്റ് പ്രാണിശരീരങ്ങളിലുമെല്ലാം അതാത് രൂപത്തിൽ അത് പ്രകടമാകുന്നു. പക്ഷേ സർവഭൂതാന്തരാത്മ ഏകഹ എന്ന് പറയുന്നു. അതാണ് അദ്വൈതം. സർവഭൂതങ്ങളുടെയും അന്തരാത്മാവായിരിക്കുന്നവൻ ഒന്ന് തന്നെ. ശരീരത്തിനനുസരിച്ച് അതിന് പല രൂപങ്ങളുണ്ടാകുന്നു. അതിനു തന്നെയാണ് അടുത്ത മന്ത്രത്തിൽ വായുവിന്റെ ഉദാഹരണം പറയുന്നത്. വായു അതുപോലെ തന്നെയാണ്, ഉപാധികൾക്കനുസരിച്ച് അതിന് രൂപം മാറുന്നു. അങ്ങനെ സർവ പ്രാണികളുടെയും ശരീര അന്തസ്ഥിതനായിരിക്കുന്ന ഈ ആത്മാവ്, അതിന് ഈ പ്രാണിദുഃഖങ്ങളോ പ്രാണിയുടെ സംസാരമോ അതിന് ബാധിക്കുന്നില്ല എന്നുള്ളതാണ് പതിനൊന്നാമത്തെ മന്ത്രത്തിൽ പറയുന്നത്. എങ്ങനെയാണ്? സർവർക്കും പ്രകാശം നൽകുന്ന ആ സൂര്യൻ പ്രപഞ്ചത്തിലെ ഒരു മാലിന്യങ്ങൾ ബാധിക്കാതിരിക്കുന്നത്, ബാധിക്കപ്പെടാത്തവനായി നിലനിൽക്കുന്നത്. അതുപോലെ ഈ സർവപ്രാണികളുടെയും മന്ദരാത്മാവായിരുന്നിട്ടും സൂര്യനിൽ അന്ധകാരം വരുന്നില്ല. ആ പരമാത്മാവിന് യാതൊരു തരത്തിലുള്ള സാംസാരിക ബന്ധനങ്ങൾ സംഭവിക്കുന്നില്ല, ദുഃഖങ്ങൾ സംഭവിക്കുന്നില്ല. അതാണ് പതിനൊന്നാമത്തെ മന്ത്രത്തിൽ പറയുന്നത്. ആ ജീവന്റെ സർവാത്മഭാവത്തെക്കുറിച്ച്, ആ പരമാത്മാവിന്റെ ജീവഭാവത്തെക്കുറിച്ച് രണ്ടു തരത്തിലും ഇവിടെ വിശദീകരിച്ചതിന് ശേഷം പറയുന്നത്, പന്ത്രണ്ടാമത്തെ മന്ത്രത്തിൽ പറയുന്നത് സർവഭൂതാന്തരാത്മാവായിരിക്കുന്ന പരമാത്മാവിന് സ്വന്തം ഉള്ളിൽ, ഈ ശരീരത്തിനുള്ളിൽ തന്നെ ആരാണോ സാക്ഷാത്കരിക്കുന്നത്, ഈ ശരീരത്തിനുള്ളിൽ ഇരിക്കുന്നതും ആ പരമാത്മാവ് തന്നെ എന്നറിയുന്ന വിവേകി, അവനാണ് ശാശ്വതമായ സുഖത്ത് പ്രാപിക്കുന്നത്. തേഷാം സുഖം ശാശ്വതം നേതരേഷാം, അവന് മാത്രമേ ശാശ്വതമായ സുഖം ഉണ്ടാകുന്നുള്ളൂ, അവന് മാത്രമേ മുക്തി പരകരമാകുന്നുള്ളൂ. അതാണ് തുറന്നു വരുന്ന മന്ത്രങ്ങളെല്ലാം പറയുന്നത്. സർവകാമങ്ങളെയും സാധിച്ചു കൊടുക്കുന്നതും ഈ ആത്മാവ് തന്നെ, സർവകാമങ്ങളെയും സർവസുഖം നൽകുന്നതും ഈ ആത്മാവ് തന്നെയാണ്. അതുകൊണ്ട് ആത്മാവ് ആശ്രയിച്ചിട്ടാണ് സർവസുഖങ്ങളും നിലനിൽക്കുന്നത്. അതുകൊണ്ട് ആത്മാവിനെ സാക്ഷാത്കരിക്കുക, അതിൽ നിന്ന് മാത്രമേ സുഖം ശാന്തി, തേഷാം ശാന്തി, അങ്ങനെയുള്ളവർക്ക് മാത്രമേ ശാന്തി ഉണ്ടാകുന്നുള്ളൂ. ആത്യന്തികമായ ശാന്തി, ശാന്തിക്ക് മറ്റുപായമില്ല, ശാശ്വതമായ ശാന്തിക്ക് മറ്റുപായമില്ല എന്നാണ് പറയുന്നത്. അനുഭവത്തെക്കുറിച്ച് പറയുന്നു, അങ്ങനെ സർവ സുഖങ്ങളും അന്തർഭവിക്കുന്നു, അല്ലെങ്കിൽ സർവസുഖങ്ങളെയും അതിക്രമിക്കുന്ന ഒരു സുഖം അതുണ്ടോ, അത് ആരനുഭവിക്കുന്നു? അതിനാണ് നാലാമത്തെ മന്ത്രത്തിൽ മറുപടി പറയുന്നത്, കിമുഭാതി വിഭാതി വാ, ആ സുഖത്തെ അത് അവർണ്ണനീയമാണ്, വർണ്ണിക്കാൻ കഴിയില്ല. അത് പ്രകാശിക്കുന്നു എന്നും പ്രകാശിക്കുന്നില്ല എന്നും പറയാം, രണ്ടു രീതിയിലും പറയാം. ഒരു അനുഭവത്തെ പ്രകാശിപ്പിക്കാൻ മനസ്സിനോ വാക്കിനോ പൂർണ്ണമായും സാധ്യമല്ല, ഒരു അനുഭവങ്ങളെ, ലൗകികമായ അനുഭവങ്ങളെ പോലും അതേ രീതിയിൽ പ്രകടമാക്കാൻ വാക്കിന് ശക്തിയില്ല. അതേ രീതിയിൽ അതിന് പ്രകടമാക്കുന്നതിന് വാക്കിലൂടെ അത് പ്രകടമാകണമെങ്കിൽ മനസ്സ് പ്രവർത്തിക്കണം, മനസ്സിന് ശക്തിയില്ല. അങ്ങനെ ഇരിക്കെ ഇവിടെ പറയുന്ന ഈ പരമമായ സുഖത്തെ വെളിപ്പെടുത്താൻ വാക്കുകൾ പര്യാപ്തമല്ല, അത് പ്രകടമാകുന്നു, അത് പ്രകടമാകുന്നില്ല എന്ന് വെളിപ്പെടുത്താൻ സാധ്യമല്ല എന്നാണ്. അതിന്റെ മഹത്വം പ്രപഞ്ച അതീതമാണ്. അതാണ് പതിനഞ്ചാമത്തെ മന്ത്രത്തിൽ പറയുന്നത്, ഇല്ലാതത്ര സൂര്യോഭാതി എന്ന ചന്ദ്രതാരകം. അവിടെ സൂര്യനും ചന്ദ്രതാരകങ്ങൾ, അതായത് ലോകത്തിലെ സർവവസ്തുക്കളെയും പ്രകാശിപ്പിക്കുന്ന ഈ പ്രകാശങ്ങളൊന്നും അവിടെ പ്രകാശിക്കുന്നില്ല. ഒന്നിനും അതിനെ അനുഭവവേദ്യമാക്കാൻ കഴിയുന്നില്ല എന്നുള്ളത്, പ്രകാശത്തിന്റെ സഹായത്താൽ എല്ലാത്തിനെയും അറിയുന്നു. പക്ഷെ ആ പ്രകാശങ്ങളൊന്നും അവിടെ പ്രകാശിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവിടെ മനസ്സും ബുദ്ധിയും അനുഭവത്തിന് കരണങ്ങളായിരിക്കുന്ന ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും ഒന്നും അവിടെ പ്രവർത്തിക്കുന്നില്ല. മറിച്ച് അതിനെ ആശ്രയിച്ചാണ് സർവം പ്രവർത്തിക്കുന്നത്. സസ്യഭാഷ സർവമിതം വിഭാതി, സൂര്യനും ചന്ദ്രനും എല്ലാം പ്രകാശിക്കുന്നത് അതിന്റെ പ്രകാശം കൊണ്ടാണ്. ഇതെല്ലാം നമ്മൾ മുമ്പ് വിശദമായി ചർച്ച ചെയ്തിട്ടുള്ളതാണ്. കാരണം ആത്മപ്രകാശത്ത് സർവവും അനുഭവവേദ്യമാകുന്നു, അതാണ് അത് പ്രകാശിക്കുന്നതുകൊണ്ട് സർവവും പ്രകാശിക്കുന്നു എന്ന് പറയുന്നത്. അനുഭവത്തെ, ജ്ഞാനപ്രകാശത്തെ ആശ്രയിച്ചിട്ടാണ് അദ്വൈത മതമനുസരിച്ച് ജ്ഞാനമാകുന്ന പ്രകാശം, ആ പ്രകാശത്തെ ആശ്രയിച്ചിട്ടാണ് പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത്. പ്രപഞ്ചത്തിന് സ്വന്തമായ നിലനിൽപ്പിൽ ഉണ്മ അസ്തിത്വം അത് പ്രപഞ്ചത്തിന് ഒന്നിനുണ്ട്. പ്രപഞ്ചം വരുമ്പോൾ ഭൂമിയോ സൂര്യനോ ചന്ദ്രനോ ശരീരം തുടങ്ങി ഭൗതികമായിരിക്കുന്ന ഒരു പദാർത്ഥത്തിനും ഇവിടെ സ്വതന്ത്രമായ അസ്തിത്വത്തെ അംഗീകരിക്കുന്നില്ല. അതാണ് അദ്വൈത സിദ്ധാന്തത്തിന്റെ സവിശേഷത. ഭാഷ്യകാരൻ അതിനനുസരിച്ചാണ് വ്യാഖ്യാനിക്കുന്നത്. ഇതിന്റെ അസ്തിത്വം എങ്ങനെ നിലനിൽക്കുന്നു? ജ്ഞാനത്തെ ആശ്രയിച്ച്, അറിവിനെ ആശ്രയിച്ചിട്ടാണ് ഇതിന്റെ എല്ലാം അസ്തിത്വം നിലനിൽക്കുന്നത്. വേറെ തരത്തിൽ പറഞ്ഞാൽ അറിവിന്റെ അസ്തിത്വത്തെ പ്രപഞ്ചവസ്തുക്കളിൽ ആരോപിക്കുകയാണ്. പല വസ്തുക്കളിൽ അസ്തിത്വമുണ്ട് എന്ന് കരുതുന്നു. ആത്മാവിനല്ലാതെ അസ്തിത്വം ഒന്നിനും ഇല്ല. പ്രപഞ്ചത്തിൽ വസ്തുക്കളിൽ അസ്തിത്വം അനുഭവപ്പെടുന്നുള്ളൂ. പ്രപഞ്ച വ്യവഹാരം പദാർത്ഥത്തിന്റെ അസ്തിത്വത്തെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. പ്രപഞ്ച വ്യവഹാരം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ ആശ്രയിച്ച് ജീവൻ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും, പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അതിനെ അറിയുക, കർമ്മേന്ദ്രിയങ്ങളിലൂടെ അതിൽ പ്രവർത്തിക്കുക, മനസ്സുകൊണ്ട് അതിനെ സംബന്ധിച്ച് സങ്കല്പിക്കുക, ഭാവന ചെയ്യുക, എല്ലാം പദാർത്ഥങ്ങളുടെ അസ്തിത്വത്തെ ആശ്രയിച്ചാണ് നടക്കുന്നത്. ഇതിനാണ് വ്യവഹാരം എന്ന് പറയുന്നത്. അപ്പൊ വ്യവഹാരത്തിന് പ്രപഞ്ച ഘടകങ്ങളുടെ അസ്തിത്വത്തെ ആശ്രയിക്കേണ്ടിയിരിക്കും. അങ്ങനെ ആശ്രയിക്കുന്നുണ്ട്. ആശ്രയിക്കുമ്പോൾ, അങ്ങനെ ആശ്രയിച്ചത് നടക്കുമ്പോൾ ഇത് സർവ അനുഭവസിദ്ധമായിരിക്കെ ഈ വസ്തുക്കളിൽ അസ്തിത്വമില്ലെന്ന് എങ്ങനെ പറയണം? അതിന് പറയുന്നത് ഇതിന്റെ അസ്തിത്വത്തെ നിഷേധിക്കുക എന്ന് പറയുമ്പോൾ അതിന് പാരമാർത്ഥികമായ ഒരസ്തിത്വം, അതായത് ആ അറിവിനെ ആശ്രയിക്കാത്ത സ്വതന്ത്രമായൊരസ്തിത്വം അതില്ലെന്നാണ് പറയുന്നത്. അറിവിനെ ആശ്രയിച്ചുകൊണ്ട് തന്നെ ഒരു അസ്തിത്വമുണ്ട്, അത് അംഗീകരിക്കുന്നുണ്ട്. അപ്പോ പ്രപഞ്ചത്തിന്റെ അസ്തിത്വത്തെ അദ്വൈതത്തിൽ അംഗീകരിക്കുന്നുണ്ട്. എങ്ങനെ? അറിവിനെ ആശ്രയിച്ചുള്ള ഒരു അസ്തിത്വം, അത് പൂർണ്ണമോ സ്വതന്ത്രമോ നിരുപാധികമോ അല്ല, അത് സ്വാഭാവികമാണ്. അറിവിനെ ആശ്രയിക്കുന്നു, അത് പരിച്ഛിന്നമാണ്, ചേർന്നും നിലനിൽക്കുന്നില്ല, സ്വതന്ത്രമല്ല. അറിവിനെ വിട്ട് അതിന് നിൽക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഉള്ള ഒരു അസ്തിത്വത്തെ അംഗീകരിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു അസ്തിത്വത്തെ അംഗീകരിക്കുന്നത്? പ്രപഞ്ച വ്യവഹാരം അങ്ങനെ ഒരു അസ്തിത്വത്തെ ആശ്രയിച്ചേ നടക്കത്തുള്ളൂ. അതുകൊണ്ട് പ്രപഞ്ച വ്യവഹാരം എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ചുള്ള അറിവ്, ചിന്ത, പ്രവൃത്തികളല്ല. അതുകൊണ്ട് ആ അസ്തിത്വത്തിന് ഇവിടെ പറയുന്ന പേരാണ് വ്യാവഹാരികമായ അസ്തിത്വം. അപ്പോ അദ്വൈത മതമനുസരിച്ച് പ്രപഞ്ചത്തിന്റെ വ്യാവഹാരികമായ അസ്തിത്വത്തെ അംഗീകരിക്കുകയും പാരമാർത്ഥികമായ അസ്തിത്വത്തെ നിഷേധിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് അദ്വൈത പ്രതിപാദനത്തിൽ വൈരുദ്ധ്യങ്ങളൊന്നും വരുന്നില്ല. കാരണം സാധാരണ രീതിയിൽ ലഘുവായി ചോദിക്കും, ഈ പ്രപഞ്ചത്തിന്റെ അസ്തിത്വമില്ലെങ്കിൽ, അതിന് മറ്റൊരു ഭാഷയിൽ പറയുന്നതാണ് പ്രപഞ്ചം മിഥ്യയാണെങ്കിൽ, പ്രപഞ്ചം മിഥ്യയാണെങ്കിൽ പിന്നെ എങ്ങനെ കാര്യങ്ങളെല്ലാം നടക്കുന്നു? ഇന്നലെ, ഇന്ന്, നാളെ എന്നുള്ള ഈ കാലബോധം, ഈ കാലത്തിൽ അനുഭവപ്പെടുന്ന അനിശ്ചിതത, കാലത്തിൽ അനുഭവപ്പെടുന്ന സത്യത്വം, ഇന്നലെ, ഇന്ന്, നാളെ സത്യമായിരിക്കുന്നതുകൊണ്ടാണ് വ്യവഹാരത്തിൽ നമുക്കൊരു പാരമ്പര്യം അനുഭവപ്പെടുന്നത്. ഇന്നലത്തെ ഇതിന്റെ തുടർച്ചയായി ഇന്ന് പ്രവർത്തിക്കുന്നു, ഇതിന്റെ തുടർച്ചയായി നാളെ പ്രവർത്തിക്കുന്നു, ഇതെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും അതേസമയം ഇത് അസത്യമാണ്, മിഥ്യയാണ് എന്ന് പറയുകയും ചെയ്യുന്നത് എങ്ങനെ? ജീവനെ സംബന്ധിച്ച്, ശരീരത്തെ സംബന്ധിച്ച് ഇതിന്റെ സൃഷ്ടി, സ്ഥിതി, നാശം നമ്മൾ നേരിട്ട് കാണുന്നുണ്ട്, അനുഭവപ്പെടുന്നുണ്ട്. ഒരു വസ്തുവിന്റെ സൃഷ്ടി, സ്ഥിതി, നാശം നേരിട്ട് കാണുമ്പോൾ അത് മിഥ്യയാണെന്ന് എങ്ങനെ പറയാൻ കഴിയും? മിഥ്യയാണെങ്കിൽ അതെങ്ങനെ ഉണ്ടാവുന്നു, എങ്ങനെ നിലനിൽക്കുന്നു, മിഥ്യായ ഒരു വസ്തു എങ്ങനെ നിലനിൽക്കുന്നു? ഇങ്ങനെയെല്ലാം ഒരുപാട് സംശയങ്ങൾ നമ്മുടെ മനസ്സിൽ വരാം. അതിന് ആണ് ഇവിടെ സമാധാനം പറയുന്നത്. അത്തരം നമ്മൾക്ക് അനുഭവപ്പെടുന്ന എല്ലാ സത്യത്വവും ഈ വ്യാവഹാരികമായ സത്യത്വത്തെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. ഈ വ്യവഹാരം നടക്കുന്നതിന് വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വ്യവഹാരത്തിന് ഒരിക്കലും പാരമാർത്ഥിക സത്യത്വത്തിന്റെ ആവശ്യമില്ല. പാരമാർത്ഥിക സത്യത്വത്തിൽ വ്യവഹാരം ഇല്ല എന്നുള്ളതാണ് പരമാർത്ഥം. വ്യവഹാരം ഇല്ലാത്തതുകൊണ്ടാണ് ഇതിന് പരമാർത്ഥം എന്ന് പറയുന്നത്. മറിച്ച് ഈ വ്യവഹാരങ്ങൾ, അതായത് ഈ പ്രവൃത്തികളും ചിന്തയെല്ലാം അത് വ്യാവഹാരിക സത്യത്വത്തിലേ ഉള്ളൂ, അല്ലെങ്കിൽ അതിനെ ആശ്രയിച്ചേ ഉള്ളൂ എന്നാണ്. ഈ പ്രപഞ്ചത്തിന് ഈ വ്യാവഹാരിക സത്യത്വം എവിടെ നിന്ന് വന്നു? അത് ഈ അറിവിനെ ആശ്രയിച്ച്, അറിവിന്റെ ഉണ്മയെ അതിലേക്ക് അറിവിക്കുന്നതുകൊണ്ടാണ് അതിനത് അങ്ങനെ ഒരിത് വരുന്നത്. അതുകൊണ്ട് പാരമാർത്ഥികമായ സത്യത്വം അത് പ്രപഞ്ചത്തിൽ ഇല്ല. അതുകൊണ്ട് സാധാരണ പറയുമ്പോൾ, ഇതിനെ വ്യാഖ്യാനിക്കുമ്പോൾ അത് സത്യമാണെന്നും ചില ഭാഗങ്ങളിൽ പറയും. ഇത് സത്താണ്, ശ്രുതിയിലും മറ്റും പറയും ഇത് സത്താണ്, ചിലടുത്ത് പറയും ഇത് അസത്താണ്. ഇത് രണ്ട് പറഞ്ഞിരിക്കുന്നത് ശരിയാണ്. പ്രപഞ്ച സത്യം ആണെന്ന് പറയുന്നിടത്ത് അറിവിനെ ആശ്രയിച്ച് അതിന് സത്യത്വമുണ്ട് എന്നല്ല. അത് മിഥ്യാണെന്ന് പറയുമ്പോൾ അറിവിനെ ആശ്രയിക്കാതെ അതിന് സത്യത്വം ഇല്ല എന്നേ അതിനർത്ഥമാണ്. അല്ല, മിഥ്യ എന്ന് പറയുമ്പോൾ ഒരിക്കലും നമ്മൾ സാധാരണ ലൗകിക അർത്ഥത്തിൽ പറയുന്ന ആ ശബ്ദമല്ല അവിടെ പ്രയോഗിക്കുന്നത്. അതിന് ലൗകികമായ അർത്ഥമല്ല, തികച്ച് സാങ്കേതികമായ ശബ്ദമാണ് ഇവിടെ അദ്വൈതത്തിൽ പറയുന്ന മിഥ്യാത്വം. അതിന് ഒരിക്കലും അത് ഇല്ല എന്നുള്ള അർത്ഥത്തിലല്ല പ്രയോഗിക്കുന്നത്. മിഥ്യ എന്ന് പറയുന്നത് എപ്പോഴും അനർവചനീയം എന്നുള്ള അർത്ഥത്തിലാണ് പ്രയോഗിക്കുന്നത്. നമ്മൾ അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ സാധാരണ ഭാഷയിൽ അത് വെറും മിഥ്യയായിരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതില്ലാത്തതാണ് എന്നാണ്. പക്ഷേ ഇവിടെ ശാസ്ത്രത്തിൽ മിഥ്യ എന്നുള്ള ശബ്ദം പ്രയോഗിക്കുന്നത് ഇല്ല എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് അനർവചനീയം, നിർവചിക്കാൻ കഴിയാത്തതാണ് എന്നുള്ള അർത്ഥത്തിലാണ് പ്രയോഗിക്കുന്നത്. അതുകൊണ്ട് ആ അർത്ഥവ്യത്യാസം മനസ്സിലാക്കാതെ നമ്മൾ മിഥ്യ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതാണ്, ഇല്ലാത്തതാണെങ്കിൽ പിന്നെ ഇതൊക്കെ എങ്ങനെ നടക്കുന്നു എന്ന് ചോദിക്കുന്നത് ആ ശബ്ദത്തിന്റെ അർത്ഥം ധരിക്കാതെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. പണ്ട് ഒരു സ്ഥലത്തും അങ്ങനെ ഒരു ശബ്ദം മിഥ്യ എന്ന് പറയുന്ന ശബ്ദം നിഷേധാർത്ഥത്തിൽ. ഇവിടെ ഈ പ്രപഞ്ച മിഥ്യാത്വത്തെ കുറിച്ച് പറയുന്നിടത്ത് പ്രയോഗിക്കുന്നേയില്ല. മിഥ്യ എന്ന് പറയുന്ന ശബ്ദത്തിൽ നിഷേധം എന്നുള്ള അർത്ഥം ഉണ്ട്, സംസ്കൃത ഭാഷയിലുണ്ട്. മിഥ്യ എന്ന് പറഞ്ഞാൽ ഇല്ല അല്ല എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കും. പക്ഷെ പ്രപഞ്ച മിഥ്യാത്വത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നിടത്തോടത്തും മിഥ്യാശബ്ദത്തിന് നിഷേധാർത്ഥമല്ല, മറിച്ചതിന് അനുവചനീയം എന്നുള്ള അർത്ഥമാണ്. അതുകൊണ്ട് പ്രപഞ്ചം ഉണ്ടെന്നും ഇല്ലെന്നും പറയാം. പ്രപഞ്ചം ഉണ്ടെന്നും ഇല്ലെന്നും പറയുമ്പോൾ അതിന് വൈരുദ്ധ്യം വരുന്നു. ഉണ്ടെന്നും ഇല്ലെന്നും ഒരു വസ്തുവിനെ കുറിച്ച് പറയും. ആ വൈരുദ്ധ്യം ഇത്തെയാണ് അനുവചനീയം എന്ന് വിളിക്കുന്നത്. ആ വൈരുദ്ധ്യത്തെയാണ്, കാരണം നിർവചിക്കാൻ കഴിയുന്നില്ല, ഉണ്ടെന്ന് പറയാനും കഴിയുന്നില്ല, ഇല്ലെന്ന് പറയാനും കഴിയുന്നില്ല. അങ്ങനെ വരുമ്പോൾ അതിന് അനുവചനീയം എന്ന് പറയും. അപ്പോൾ മിഥ്യാശബ്ദത്തിന് അതാണ് അർത്ഥം, ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാൻ കഴിയാതിരിക്കുക എന്ന് പറഞ്ഞാൽ അനുവചനീയം എന്നുള്ള അർത്ഥമാണ്. അതുകൊണ്ട് നിഷേധാർത്ഥം അല്ല, അങ്ങനെ നിഷേധിക്കാൻ പറ്റത്തില്ല. ഒരു പ്രത്യക്ഷമായി വ്യവഹാര വിഷയമായിരിക്കുന്ന, വ്യവഹാര യോഗ്യമായിരിക്കുന്ന ഒരു വസ്തുവിന് ഒരു ശാസ്ത്രത്തിനും ഒരു സിദ്ധാന്തത്തിനും ഒരു തത്വശാസ്ത്രത്തിനും അങ്ങനെ നിഷേധിക്കാൻ പറ്റത്തില്ല, അങ്ങനെ നിഷേധിക്കത്തുമില്ല. അങ്ങനെ നിഷേധിക്കുന്നു എന്ന് നമ്മൾ തെറ്റായി ധരിക്കുന്നതാണ്. അനുവചനീയം എന്ന് പറയാം, നിർവചിക്കാൻ കഴിയുന്നില്ല. ആത്യന്തികമായി സത്താണെന്ന് നിർവചിക്കാൻ കഴിയുന്നില്ല, ആത്യന്തികമായി ഇത് ശൂന്യമാണ് അല്ലെങ്കിൽ ഇല്ലാത്തതാണ് എന്നും നിർവചിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അനർവചനീയം എന്ന് പറയുന്നു. അത് പ്രപഞ്ചത്തെക്കുറിച്ച് പറയുമ്പോൾ പരമാത്മാ ഒഴികെ സർവവിഷയങ്ങളെക്കുറിച്ച് അങ്ങനെയാണ് പറയുന്നത്. അനർവചനീയമാണ്, നിർവചിക്കാൻ കഴിയത്തില്ല എന്നാണ് പറയുന്നത്. ഈ പ്രപഞ്ചത്തിൽ അന്തർഭവിക്കുന്ന ആണ് സ്ഥൂല സൂക്ഷ്മ കാരണങ്ങൾ എല്ലാം ഈ പ്രപഞ്ചത്തിൽ അന്തർഭവിച്ചിരിക്കുന്നു. സ്ഥൂലമായിരിക്കുന്ന ഈ പ്രപഞ്ചം സൂക്ഷ്മമായിരിക്കുന്ന അന്ധകരണം, സൂക്ഷ്മപ്രപഞ്ചം കാരണമായിരിക്കുന്ന, ഇതെല്ലാം കാരണമായിരിക്കുന്ന അവിദ്യ, മായ, ശക്തി, ഇത് മൂന്നും ഈ പ്രപഞ്ചത്തിലാണ് അനുഭവിച്ചിരിക്കുന്നത്. അതിൽ സൂക്ഷ്മതലത്തിലാണ് അനുഭവങ്ങളെല്ലാം നടക്കുന്നത്. വ്യാവഹാരികമായ അനുഭവങ്ങളായാലും എത്ര അനുഭവം ഏതുവരെ ചെല്ലാണ് അതെല്ലാം സൂക്ഷ്മതലത്തിൽ, എന്നുവെച്ചാൽ അന്ധകരണത്തിന്റെ തലത്തിൽ നടക്കുന്നു. എല്ലാ അനുഭവങ്ങളും അന്ധകരണത്തെ ആശ്രയിക്കാതെ അനുഭവമില്ല. അനുഭവം എന്ന് പറയുമ്പോൾ അവിടെ ത്രിപുടി, ത്രിപുടി എന്ന് പറയുമ്പോൾ അവിടെ അന്ധകരണം എന്ന് പറയുന്ന ഒരു ഘടകമായി വരും. അല്ലെങ്കിൽ സൂക്ഷ്മ പ്രപഞ്ചത്തിലാണ് സർവ അനുഭവങ്ങൾ. അതാണ് അതിനപ്പുറം കാരണം, അതിന് അവ്യക്തം എന്ന് പറയുന്നു. അത് അവ്യക്തം എന്ന് പറയുന്നു എന്നുവെച്ചാൽ അവിടെ അനുഭവമില്ല. ഇത് പറയും അവ്യക്താത് പരപുരുഷ, അവ്യക്തത്തിനപ്പുറം പരമപുരുഷൻ. അവ്യക്തം എന്ന് പറയുമ്പോൾ പിന്നെ അവിടെ അനുഭവിച്ചിട്ട് അറിയാതിരിക്കുകയല്ല, അനുഭവിക്കാനേ കഴിയുന്നില്ല. അങ്ങനെ ഒരു തല അതിനപ്പുറം പിന്നീടൊന്നും അനുഭവ അതീതം എന്ന് പറയുന്നു. അനുഭവ അതീതം ബ്രഹ്മ എന്ന് പറയുന്നു. അപ്പൊ അത് കാരണാതീതം, സർവകാരണാതീതം, സ്ഥൂല സൂക്ഷ്മ കാരണരൂപത്തിലുള്ള ഈ പ്രപഞ്ചത്തിനപ്പുറം ആണ് കാരണാതീതം. അപ്പൊ അനുഭവങ്ങളെല്ലാം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകാം പ്രപഞ്ച അന്തർഗതമാണ് എല്ലാ അനുഭവവും. എവിടെ അനുഭവം ഉണ്ടോ അത് അവിടെ പ്രപഞ്ചമുണ്ട്. എത്ര ഭാനം തത്ര ഭാസ്യം, എവിടെ ഭാനമുണ്ടോ അവിടെ ഭാസ്യമുണ്ട്, എവിടെ അനുഭവമുണ്ടോ അവിടെ പ്രപഞ്ചമുണ്ട്. അപ്പോ അനുഭവ അതീതം അവ്യക്തം, അവ്യക്തത്തിനും അപ്പുറമാണ് പരമപുരുഷൻ. അതുകൊണ്ട് തന്നെ അനുഭവ അതീതം എന്ന് പറയുന്നു. അനുഭവങ്ങളെ നിർവചിക്കാൻ കഴിയുന്നില്ല എന്ന് എന്താണ് ഇവിടെ ഇപ്പൊ പറഞ്ഞു വന്നത്. അത് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് വിശദീകരിച്ചത്. അനുഭവത്തെ നിർവചിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട് നിർവചിക്കാൻ കഴിയില്ല? അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് അനുവചനീയമാണ്, മായാകാര്യമാണ്. അനുഭവവും അത് തന്നെ. അത് ലൗകികമായാലും ശരി, അലൗകികമായാലും ശരി, അനുഭവം അത് മായാകാര്യമാണ്, മായാസൃഷ്ടമാണ്. അതൊരിക്കലും നിർവചിക്കാൻ സാധ്യമില്ല. ഒരനുഭവമില്ല, പൂർണ്ണമായി നിർവചിക്കാൻ സാധ്യമില്ല. അനുഭവങ്ങളെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ, വാചികമായ വിശദീകരണങ്ങൾ, വാക്കുകൊണ്ടുള്ള നമ്മുടെ വിശദീകരണങ്ങൾ, അത് അപൂർണമാണ്, ഭാഗികമാണ്. ലൗകിക വിഷയങ്ങളായാലും ശരി, അതിനെക്കുറിച്ചുള്ള മാനസികമായ ചിന്ത, ഭാവന, അതും പൂർണ്ണമല്ല. അത് അനുഭവം, ഒരനുഭവത്തെയും അതുപോലെ നമുക്ക് ചിന്തിക്കാൻ കഴിയത്തില്ല. ചിന്തിക്കുമ്പോൾ അത് മൂന്ന് സംഭവിക്കും. ഇതെല്ലാം അനുവചനീയ ഓടിപ്പെടുന്നതാണ്. എന്തുകൊണ്ട്? ഇതെല്ലാം പ്രപഞ്ച അന്തർഗതമാണ്. അതോടെ പെടുന്ന എത്തുമുഭാതി വിഭാതിവ, ഈ അനുഭവത്തെ എങ്ങനെ വിശദീകരിക്കാൻ കഴിയും? എല്ലാ അനുഭവങ്ങളും അപൂർണമായിരിക്കും, ഈ അനുഭവവും അപൂർണമാണ്. അതുകൊണ്ട് ഇതിനെ അനുഭവിക്കുന്നു എന്നും അനുഭവിക്കുന്നില്ല എന്നും പറയാം. ഏതുപോലെ പ്രപഞ്ചം ഉണ്ടെന്നും പ്രപഞ്ചം ഇല്ലെന്നും പറയുന്ന പോലെ. കാരണം അനുഭവത്തിനൊരു പാരമാർത്ഥികമായ നിലനിൽപ്പില്ല, വ്യാവഹാരികമായ നിലനിൽപ്പുകളെ ഉള്ളൂ എല്ലാ അനുഭവങ്ങൾക്കും. അതുകൊണ്ടാണ് ആത്മാവിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നത് സ്വയം പ്രകാശിക്കുന്നതാണ്, ഒരിക്കലും അനുഭവ വിഷയമല്ല. കാരണം അതിന്റെ നിലനിൽപ്പ് പാരമാർത്ഥികമാണ്, അവിടെ അനുഭവങ്ങളില്ല എന്നത്. പിന്നെ സാക്ഷാത്കാരം എന്നെല്ലാം പറയുന്നത് അത് പരമസാക്ഷാത്കാരം എന്ന് പറയുന്നത് സ്വയം പ്രകാശമാണ്, അനുഭവ വിഷയമല്ല, അനുഭവ വേദ്യമല്ല. പിന്നെ അനുഭവങ്ങൾക്ക് വ്യത്യാസം വരും എന്നാണ്, അനുഭവങ്ങൾക്ക് ഏറ്റക്കുറച്ചിൽ വരും. ആ അനുഭവങ്ങളുടെ ഏറ്റക്കുറച്ചിലനുസരിച്ചിട്ടാണ് ജ്ഞാനിയെന്നും അജ്ഞാനിയെന്നും വിവേകിയെന്നുമെല്ലാം മനുഷ്യന് തിരിക്കുന്നത്. അത് അനുഭവങ്ങളുടെ ഏറ്റക്കുറച്ചിലനുസരിച്ചിരിക്കുന്നതാണ്. പരമാർത്ഥികമായി ഇത് തത്വം അനുഭവാതീതമാണ് എന്നാണ്. അനുവചനീയമായ തലത്തിൽപ്പെടുന്നതല്ല, അനുവചനീയമായ അനുഭവ തലങ്ങളിൽ പെടുന്നതല്ല, മായാകാര്യമല്ല എന്നാണ്. അവ്യക്തപ്രഭവമല്ല, ബാക്കിയെല്ലാം അവ്യക്തപ്രഭവ സർവം. അവ്യക്തത്തിൽ നിന്നുണ്ടാകുന്നതാണ് സർവം, ഇത് അവ്യക്തമല്ല. അത്തരം കാര്യങ്ങളാണ് ഇവിടെ ഈ അവസാന മന്ത്രങ്ങളിൽ വിശദീകരിക്കുന്നത്. സസ്യഭാസ സർവമിതം വിഭാതി, അതനുഭവ സ്വരൂപമാണ്. ആ അനുഭവത്തെ ആശ്രയിച്ച്, അനുഭവ സ്വരൂപമായി അതിനെ ആശ്രയിച്ച് നമ്മുടെ സർവ്വ അനുഭവങ്ങളും, എത്ര പരമമായ അനുഭവമായാലും ശരി, എല്ലാ അനുഭവങ്ങളും അതിനെ ആശ്രയിച്ച് നിലനിൽക്കുന്നതാണ്. അതിനെ ആശ്രയിച്ച് നിലനിൽക്കുന്നതുകൊണ്ട് ഇതൊന്നും സത്യമല്ല എന്നാണ്. ആ വെളിച്ചത്തെ ആശ്രയിച്ച് സർവ വെളിച്ചങ്ങൾ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ, അനുഭവ സ്വരൂപമായ ആത്മാവിനെ ആശ്രയിച്ച് സർവ അനുഭവങ്ങളും നിലനിൽക്കുന്നു. ഈ ഒരനുഭവങ്ങളും പാരമാർത്ഥികമല്ല. പക്ഷെ അനുഭവത്തെ നിഷേധിക്കുകയല്ല, മറിച്ചത് പാരമാർത്ഥികം അല്ല എന്ന് പറയുക. അതെല്ലാം വ്യാവഹാരികമായ ഉന്മ നിലനിൽപ്പ് മാത്രമേ ഉള്ളൂ. അതാണ് ഇവിടെ